Most revered and respected Dr. Gopalakrishnan ji, respected Haridas ji, respected Narayana Nambudri ji, respected Shankar Narayan ji, elders, brothers and sisters, representatives of spiritual, religious and cultural organizations who have gathered here. The sincere and dedicated volunteer corps of Indian Institute of Scientific Heritage. My humble pranams at the lotus feet of all of you. I am honored that I have been bestowed this privilege of inaugurating this great Mahayajna which is starting today. As Haridas ji explained, the mission of celebrating the 60th birthday of this country's independence. Beginning of the Yajna to take the message of Indian heritage to crores of people within the next 2 years. Certainly, it's a great mission with a wonderful vision. The vision is to see that we are able to create a massive awareness among the public about the great heritage. The mission is to see as to how many thousands of people can be brought together to spread this message and recreate a great India, which is what we were centuries ago. You may feel I am very pessimistic or negative in my approach. പദ്ധതികളൊക്കെ വായിച്ചു നോക്കി വളരെ ബൃഹത്തായ പ്രോഗ്രാംസാണ് എൻവിസേജ് ചെയ്തിട്ടുള്ളത്. എല്ലാ ലെവലുകളിലേക്കും ഈ മെസ്സേജ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മിഷൻ. ഞാൻ പറയുമ്പോൾ ഒരു ഇത്രയും നെഗറ്റീവാണോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അനുഭവം കൊണ്ട് പറയുകയാണ്, ഇതത്ര ഒരു എളുപ്പം കാര്യമാവാൻ പോകുന്നില്ല. ഇന്നത്തെ ഒരു ഒരു വളരെ ഇറ്റ് ഇസ് സച്ച് എ വെരി ഡൗൺ ട്രോഡൻ സ്റ്റാൻഡേർഡ് ഓഫ് ആ നേഷൻസ് ലെവൽ താങ്ക്സ് ടു ദ ബാഡ് എഡ്യൂക്കേഷൻ ദാറ്റ് ഈസ് ബീങ് ഇൻകൾക്കേറ്റഡ് ഇൻ ടു അവർ യങ്സ്റ്റേഴ്സ് ടുഡേ. വി കോൾ അവർ സെൽഫ് എ ഇൻഡിപെൻഡൻറ്റ് നേഷൻ. But frankly asking us, are we really independent? How many of us are independent in our thinking? First of all, do we have an independent thinking of our own? As a nation, we are influenced by foreign powers, whether it be the American powers or the Russian powers or the right or the left. As individuals, we are influenced by the television. As individuals, we are influenced by the cell phones. We are at the mercy of so many negative powers all around us. To become free from all this, it's not that easy. As a student of Ayurvedic medicine, the first shloka that I studied was Ragadi Rogan. Ayurvedic medicine says, even your kama, krodha, moha, mada, matsarya, these ragas that you have are diseases. Considering from that viewpoint, are we all not sick people? Are we all not victims of so many desires? If you take the business world, there's so much of matsaryam, there's so much of competition. As a school student, if you ask each one, is there not a competition as to who's to become first? That way, all of us are diseased mentally. My question is, can such a diseased society be responsible for curing the disease? നമ്മളെല്ലാവരും ആയുർവേദ പ്രകാരം ഒരു രോഗികളാണ്. മാനസിക അവസ്ഥ നമ്മുടെ പലവിധത്തിലുള്ള ആഗ്രഹങ്ങൾ, ദുരാഗ്രഹങ്ങൾ, മതം, മാത്സര്യം, മോഹം, കാമം, ക്രോധം, ഇങ്ങനത്തെ രോഗികളായ നമ്മൾ ഈ നാടിൻ്റെ ഇന്നത്തെ രോഗം മാറ്റാൻ യോഗ്യരാണോ? തീർച്ചയായിട്ടും അതിന് യോഗ്യതയുള്ള എത്രയോ മഹത് വ്യക്തികളുണ്ട്. അതിലൊരു മഹാനായ വ്യക്തിയാണ് ഡോക്ടർ ഗോപാലകൃഷ്ണൻജി. അദ്ദേഹം രാവ് പകലില്ലാതെ കണ്ട്, വിശ്രമമില്ലാതെ കണ്ട് ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലും പോയി ഈ മനോരോഗികളായ മനുഷ്യരെ മാറ്റിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടും അല്ലാതെ കണ്ട് മറ്റുള്ള പല ആചാര്യന്മാരുടെ അനുഗ്രഹം കൊണ്ടും ഉപദേശം കൊണ്ടും അതിന് മുന്നോട്ട് വന്നിട്ടുള്ള നിങ്ങളെ മാതിരിയുള്ള നല്ല മനസ്സുള്ള പല കൂട്ടരും അതിന് പ്രവർത്തിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ഒരു മൈനോറിറ്റിയാണെന്ന്, ഈ മൈനോറിറ്റിയായ നമ്മൾ ഈ മെജോറിറ്റിയായ ഇത്രയും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം മാറ്റിയെടുക്കണമെങ്കിൽ ഒരു മഹായജ്ഞം തന്നെ വേണ്ടത് നടത്തുക. ഇതിൽ ആദ്യത്തെ ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടത്, എത്ര പേർ ഈ ത്യാഗത്തിന് വേണ്ടി തയ്യാറാണ്? നമ്മൾ നമ്മുടെ തന്നെ ജീവിതത്തിൽ എത്രത്തോളം സാക്രിഫൈ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്? നമ്മൾ തന്നെ ഒരു വിക്ടിംസ് അല്ലേ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു സർവേ, ഒരു പ്രൈവറ്റ് ബോഡി ഒരു സർവേ നടത്തുകയുണ്ടായി. അതിൽ കണ്ടത് ഏറ്റവും കറപ്റ്റായിട്ടുള്ളത് സ്കൂൾസാണ്. ഞാൻ അതിൻ്റെ ഫിഗേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. 21,000 കോടി രൂപയാണ് 8-ാം ക്ലാസ് വരെ അഡ്മിഷൻ കിട്ടുവാൻ വേണ്ടിയും മറ്റുള്ള ചിലവുകൾക്കും വേണ്ടി നമ്മളെ മാതിരിയുള്ള പാരൻസ് നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുവാൻ വേണ്ടി സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി കൊണ്ടേ കൊടുക്കുന്ന പണം. ഈ വിദ്യാഭ്യാസ രീതി കൊണ്ട് നമ്മൾ ഈ ഉദ്ദേശിച്ച കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു വോളണ്ടിയർ കോറ്, സിൻസിയർ, ഡെഡിക്കേറ്റഡ്, ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ കഠിനമായ ഒരു അധ്വാനം തന്നെ വേണ്ടി വരും. പണ്ടുകാലത്ത് ഈ നാട്ടിൽ പരവിദ്യയും അപരവിദ്യയും രണ്ടും പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആചാര്യന്മാരുടെ കീഴിലാണ് വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നത് വെറും ഒരു കച്ചവടമാക്കി ബാഹ്യമായ വിദ്യകൾ മാത്രമാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നിങ്ങളെല്ലാവരും പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും, പെൻസിൽവേനിയ യൂണിവേഴ്സിറ്റി ഒരു റിസർച്ച് നടത്തുകയുണ്ടായി. ഏതെല്ലാം രാജ്യങ്ങളിലാണ് സന്തോഷവും സംതൃപ്തിയും ഉള്ള ഒരു ഓർഡർ എടുക്കുകയുണ്ടായി. 176 രാജ്യങ്ങളെയാണ് അവർ സ്റ്റഡി ചെയ്തത്. ഈ 176 രാജ്യങ്ങളിൽ നമ്മൾ മഹത്തായ അല്ലെങ്കിൽ ഇത്രയും ഒരു മാന്യമായ ഒരു രാജ്യമായ ഇന്ത്യ ദേശം നിൽക്കുന്നത് 125-ാം റാങ്കിലാണ്. അവർ 80,000 പേരെയാണ് ഓരോ രാജ്യങ്ങളിലും ഇൻ്റർവ്യൂ ചെയ്തത്. ഈ മെജോറിറ്റി ആൾക്കാർക്കും സന്തോഷവുമില്ല, സംതൃപ്തിയുമില്ല. ഇത് നാട്ടിൻ്റെ ഒരു ടെൻഡൻസിയാണ് കാണിക്കുന്നത്. അതേസമയത്ത് നമുക്ക് സന്തോഷിക്കാൻ ഇതിൻ്റെ തന്നെ ആ ന്യൂസ് ലെറ്റർ ഉണ്ടാക്കി എൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, നമ്മുടെ തന്നെ വിരോധികൾ നമ്മളാവാതെ ഇരിക്കുക. നമുക്ക് സന്തോഷിക്കാൻ എന്താണ് നമുക്കൊരു തടസ്സം നിൽക്കുന്നത്? നമ്മൾ ഇച്ഛിക്കുന്നതും ദുരാഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടാത്തതല്ലേ നമുക്ക് വിരോധമായി നിൽക്കുന്നത്? അതിൽ നിന്നുമെല്ലാം മോചനം കിട്ടാവുന്ന ഒരു പദ്ധതികൾ ഈ നാട്ടിൽ എത്രയോ നമ്മുടെ ആചാര്യന്മാർ സൃഷ്ടിച്ചു വെച്ചിട്ടില്ലേ? അതെല്ലാം കൈവെടിഞ്ഞ് നമ്മൾ ഇന്ന് പല തെറ്റിദ്ധരിക്കരുത്. ഇവിടെ എല്ലാ സ്ഥാപനങ്ങളുടെയും റെപ്രസെൻറ്റേറ്റീവ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ ഈ സ്ഥാപനങ്ങളുടെ കീഴിലും സ്കൂളുകൾ നടത്തുന്നുണ്ട്. പണ്ട് നടത്തിയിരുന്ന വിദ്യാഭ്യാസത്തിൽ നിന്ന് എന്ത് വ്യത്യസ്തമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? ഞാൻ ബഹുമാന്യരായ രംഗനാഥാനന്ദ സ്വാമിജി, രാമകൃഷ്ണ മിഷീനായാലും ശരി, ചിന്മയ മിഷീൻ്റെ ചിന്മയാൻ സ്വാമിജിയോടും ഭാരതീയ വിദ്യാഭ്യാസ രാമകൃഷ്ണൻജിയോടും ചോദിക്കുകയുണ്ടായിട്ടുണ്ട്, എന്തുകൊണ്ട് നമ്മൾ ആയിരക്കണക്കിന് സ്കൂളുകൾ നടക്കുന്നുണ്ട്? ഈ സ്കൂളിൽ എന്തുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഹിന്ദുമത സിലബസ് ക്രിയേറ്റ് ചെയ്തുകൂടാ? എന്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെ വെല്ലുവിളിച്ച് വൈ കാൻ്റ് വി റിവോൾട്ട് അഗെയിൻസ്റ്റ് ഇറ്റ്, വൈ കാൻ്റ് വി റിബൽ അഗെയിൻസ്റ്റ് ഇറ്റ്, വൈ കാൻ്റ് വി ക്രിയേറ്റ് എ ഹിന്ദു ഇൻസ്റ്റിറ്റ്യൂഷൻ വേർ വി കുഡ് ക്രിയേറ്റ് അവയർനെസ് വിത്ത് ദ ഇൻഡിവിജ്വൽ, വേ ക്യാൻ വേർ ത്രൂ ദ എഡ്യൂക്കേഷൻ യു ക്യാൻ ബിക്കം മോർ ഹാപ്പി, കാൻ്റ് ബി ഫ്രീ ഫ്രം ഓൾ ദീസ് ഡിസയേഴ്സ്. How many of our own members here are keen to see that their children go only into an IT industry? Yes, every home today, there was a time when every Keralite had a representative in Dubai. Today I think every citizen, every home in Palghat or in neighboring towns have a representative in Bangalore in the IT industry. What is happening to the youngsters? Earning 40,000, 50,000 rupees and actually sacrificing their own futures. They are getting destroyed, disastrous lives they are living. Should we allow this to happen? In such a society, how are we going to spread this great message which has been envisaged by Baba Lakshmiji and others? Can we not, as humble workers, make a new beginning? We shall not send our children to such schools. What is the amount of money that we are paying to get an entry into kindergarten classes? Do these classes teach them love? Do they teach them gratitude? Do they teach them compassion? Certainly not. This country had a great past. We have forgotten this. Just 2 days back, I came from the United States. That was a country which never had any great heritage. It's only 200 and odd years old country. It never had a great heritage of its own. That country set the trend, thinking that economically, if you're on top of the world, you can be a happy man. Thanks to 9/11 of 2000, when Bin Laden went and crashed the Twin Towers, every American who was arrogant, thinking that I am on top of the world, I am the most powerful, have been shattered mentally. All of them are scared. Every morning you put the television. അതിലാകെ കാണാവുന്നത് അമേരിക്കയിൽ നടന്നിട്ടുള്ള കൊള്ളയും കൊലയും ദിവസേന കാലത്തെ ടെലിവിഷൻ വെച്ചാൽ. കഴിഞ്ഞ ആഴ്ച ഞാൻ ടി വി കാണുമ്പോൾ ഒരമ്മ സ്വന്തം 5 കുട്ടികളെ വെട്ടിക്കൊന്നിരിക്കുന്നു. കോർട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നു, ഞാൻ എൻ്റെ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ട്, ഈ കുട്ടികൾ ഈ ലോകത്തെ ദുരിതം അനുഭവിക്കരുത്, ആ സ്നേഹം കൊണ്ട് ഞാൻ അവരെ കൊന്നു. കോർട്ട് അയമ ചെയ്തത് ശരിയായ കാര്യമാണെന്ന് പറഞ്ഞിട്ട് കുറ്റക്കാരിയല്ല എന്ന് വിട്ടിരിക്കുന്നു. എവിടേക്കാണ് നമ്മുടെ ഈ രാജ്യങ്ങൾ ഈ പോകുന്നത്? അങ്ങനത്തെ ഒരു രാജ്യത്തിനെയാണ് നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ രാജ്യം ഇന്ന് എത്രയോ അതിൽ നിന്ന് മാറി വ്യതിചലിച്ച് എത്രയോ ഹമ്പിളായിട്ടുണ്ട് ഈ ഭയം വന്നതുകൊണ്ട്. നമ്മളൊരു കാലത്ത് നാച്ചുറൽ ലോയിനെ പേടിച്ചിരുന്നു, ആ പേടി നമുക്കിന്നില്ല. അമേരിക്ക അങ്ങനെ ഒരു ലോ അവർക്ക് ഉണ്ടായിരുന്നില്ല, നാച്ചുറൽ ലോ. മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോലീസ് ലോ കൊണ്ടുവന്നു, അതിനെ ബഹുമാനിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. ഈ നാട്ടിലിപ്പോൾ രണ്ടിനും പേടിയില്ല. ഇന്നിപ്പോൾ അവിടെ പോയാൽ ഒരു വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാരായ കുട്ടികൾ നമ്മൾ എന്ത് നമ്മുടെ ആചാരങ്ങളെക്കുറിച്ച് പറഞ്ഞാലും കേൾക്കാനും അത് അനുസരിച്ച് ജീവിക്കാനും തയ്യാറാണ്. നേരെ മറിച്ച് ഞാനിന്നിപ്പോൾ പല ഭാഗത്തും പോകുന്നുണ്ട്. നമ്മുടെ ചെറിയ ഒരു പൈതൃകം കണക്കിലാക്കിക്കൊണ്ട് പല കൂട്ടരെയും നമ്മൾ വിളിച്ച് സംസാരിക്കാൻ നോക്കും. ഉടനെ തന്നെ നമ്മൾ വിളിക്കുന്ന ചെറിയ കുട്ടികളുടെ അച്ഛനമ്മമാർ പറയുന്നത്, കൃഷ്ണമാർ ദയവ് ചെയ്ത് കുട്ടിയെ കേടുവരുത്തരുത്, ഇതൊന്നും പറഞ്ഞ് നിങ്ങൾ ഹിന്ദുമതം പറഞ്ഞ് അവരെ ഈ വഴിക്ക് തിരിപ്പിക്കരുത്, അവൻ എന്തെങ്കിലും നന്നായി പഠിച്ച് ജോലിക്ക് പൊക്കോട്ടെ. നേരെ മറിച്ച് പുറം രാജ്യത്ത് അവർ പറയുന്നത്, ദയവ് ചെയ്ത് ഈ കുട്ടിയെ നല്ല നിലയ്ക്ക് തിരിച്ചെടുക്കണം, കുറേ പണം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം, കുറേ സ്വത്ത് സമ്പാദിച്ചിട്ട് എന്താ കാര്യം. നമ്മൾ തെറ്റിയൊരു പാതയിൽ കൂടിയാണ് പോകുന്നത്. അതിനെ നിർത്തി നമ്മൾ തിരിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിഷൻ. ഇതിനാവിഷ്കരിച്ചിട്ടുള്ള പ്രോഗ്രാംസ് വളരെ ഭംഗിയായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതാക്കിയെടുക്കണമെങ്കിൽ ഇവിടെ പല കാരണന്മാരും വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതിനു വേണ്ടി കുറേ ചെറുപ്പക്കാരെ മുന്നോട്ട് വരുത്താൻ തയ്യാറാവണം. ഒരു 33 കൊല്ലം മുമ്പേ ആയുർവേദം പഠിക്കുമ്പോൾ ഇവിടെ നേരത്തെ പറയുകയുണ്ടായി, ആയുർവേദത്തിനെ ലോകത്തെ എവിടേക്കോ ദൈവം സഹായിച്ച് എത്തിക്കാൻ സാധിച്ചുവെന്ന്. ഷൊർണൂർ ആയുർവേദ കോളേജിൽ ആയുർവേദം പഠിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത്, വരാൻ പോണ കാലത്തേക്കുള്ള ഏറ്റവും വലിയ ശാസ്ത്രമാണ് ആയുർവേദം എന്ന്. ആ സമയത്ത് ഈ ശാസ്ത്രം നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏത് കോളേജിലും സീറ്റ് കിട്ടാതെ കണ്ട് റൊട്ടിക്കടയിൽ പോലും ജോലി കിട്ടാത്തവനാണ് ആയുർവേദം പഠിക്കാൻ ആ കാലത്ത് വന്നിരുന്നത്. അന്നാണ് ആലോചിച്ചത്, നമ്മൾ ഇതിനെ എങ്ങനെ ലോകം മുഴുവൻ എത്തിക്കാൻ പറ്റും, ഒരു മാർക്കറ്റിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ. ആ വിഷൻ നടപ്പിൽ വരുത്തണമെങ്കിൽ ധാരാളം ത്യാഗം ചെയ്യേണ്ടി വരും. അത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് എന്തോരം തടസ്സങ്ങളാണ് നമുക്ക് ജീവിതം അനുഭവിക്കേണ്ടത്. ആ തടസ്സങ്ങൾ തരണം ചെയ്യണമെങ്കിൽ നമുക്ക് അസാധ്യ ശക്തി നമുക്ക് ഉള്ളിൽ നിന്ന് ലഭിക്കണം. ആ ശക്തി ഉള്ളിൽ ലഭിക്കാൻ വേണ്ടി ഇന്നത്തെ വിദ്യാഭ്യാസം നമുക്ക് തരുന്നില്ല. ഇന്ന് എത്രയോ ആശ്രമങ്ങളും സന്യാസിമാരും നമുക്കുണ്ട്. ഇവരുടെ അടുത്തേക്ക് നമ്മുടെ കുട്ടികളെ ധൈര്യമായിട്ട് നമ്മൾ ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസം നിർത്തി, അല്ലെങ്കിൽ ഗോപാലകൃഷ്ണി മാതിരിയുള്ളവരോ അല്ലെങ്കിൽ നമുക്ക് എല്ലാം ചേർന്നോ പുതിയ രൂപത്തിലുള്ള ചില സ്കൂളുകൾ ആവിഷ്കരിച്ച് ജീവിച്ചു പോകാനുള്ള അറിവുണ്ടാക്കണം. പക്ഷെ അതിനു പുറമെ സന്തോഷം സമാധാനം നേടാൻ വെറും ജോലി കിട്ടാവുന്ന ഒരു എഡ്യൂക്കേഷൻ മാത്രമല്ല കൊടുക്കേണ്ടത്. അങ്ങനത്തെ ഒരു പ്രോഗ്രാം കൂടി സ്റ്റാർട്ട് ചെയ്യണം. ഈ രണ്ടു കൊല്ലത്തെ പ്രോഗ്രാം ഒരു ഷോർട്ട് ടേം പ്രോഗ്രാമാണ്, ലോങ് ടേം പ്രോജക്റ്റ്. അന്ന് 33 വർഷം മുൻപ് ആരംഭിച്ച ഒരു പ്രോഗ്രാമാണ്, ദൈവം സഹായിച്ച് ഈ കഴിഞ്ഞ രണ്ടു കൊല്ലമായിട്ടേ ഉള്ളൂ ലോകത്തിൻ്റെ എല്ലാ മുക്കിലും ആയുർവേദത്തിന് അത്രയും ഒരു ബഹുമാനവും ഒരു സ്വീകാര്യമായിട്ടുള്ള അന്തരീക്ഷം വന്നിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഈ കൊല്ലം 95-96% മേടിച്ചൊരു സ്റ്റുഡൻ്റ് ആയുർവേദം പഠിക്കണമെന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് കൊല്ലം മുൻപ് അലോപ്പതി സീറ്റ് കിട്ടാത്തവരാണ് ആയുർവേദത്തിന് വന്നിരുന്നത്. ഇതേ ആയുർവേദത്തിൻ്റെ സ്ഥിതിയാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രോജക്റ്റ്. നല്ലൊരു മാർക്കറ്റ് നമുക്കുണ്ട്. ഈ മാർക്കറ്റിൽ നല്ലൊരു പ്രോഡക്റ്റ് നമുക്ക് വിൽക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് വരാൻ പോകുന്നു. കാരണം ചീപ്പായിട്ടുള്ള പല പ്രോഡക്ട്സും മറ്റുള്ളവർക്കുണ്ട്. ചീപ്പായ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ അല്ലെങ്കിൽ മറ്റുള്ള നെഗറ്റീവ് ഇൻഫ്ലുവൻസസ്. ഇതിനെയെല്ലാം മാറ്റി നിർത്തി നമ്മുടെ ഈ പ്രോഡക്റ്റ് വിറ്റ് തീർക്കുക എന്നുള്ളത് സാമാന്യ ദൈവ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും ഇത്രയും നല്ല ആളുകൾ നിങ്ങളെ മാതിരിയുള്ളവർ നമുക്കെല്ലാവർക്കും ചേർന്ന് ഇദ്ദേഹം മനസ്സിൽ വീക്ഷിച്ച് കാണുന്ന വീക്ഷണായിട്ടുള്ള ആ ഒരു പ്രോഗ്രാം ദൈവം അനുഗ്രഹിച്ച് ധന്വന്തരി മൂർത്തിയുടെ അനുഗ്രഹം നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ആരോഗ്യ സൗഖ്യത്തോടുകൂടി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇത്രയും പ്രാർത്ഥനയോടുകൂടി ഈ പരിപാടിക്ക് ഇങ്ങനൊരു അവസരം തന്നതിൽ ഈ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം.
സമാദരണീയനായ ഡോക്ടർ കൃഷ്ണകുമാർ സർ അവർക്കും പാലക്കാട് ചാപ്റ്ററിൻ്റെ എല്ലാമെല്ലാമായ പ്രവർത്തകർക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും വിനീത പ്രണാമമർപ്പിക്കുന്നു. ഭാരതീയ ചിന്താധാരകൾ ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും മതത്തിൻ്റെയും പ്രായത്തിൻ്റെയും ഭാഷയുടെയും അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള ജനതയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ പ്രവാഹത്തിന് ഒരു തീർത്ഥജലം കൊടുക്കുക, അതിൽ നിന്ന് അല്പം തീർത്ഥജലമെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുക, ഈ ഒരു ദൗത്യം മാത്രമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. എത്ര ജനങ്ങൾക്ക് സാധിക്കുമോ അത്രയും ജനങ്ങൾക്ക് ഈ നാടിൻ്റെ സന്ദേശം എത്തിക്കുക, അതിനൊരു കർമ്മപദ്ധതി. ഭാരതം എന്തായിരുന്നു എന്ന് നമ്മൾ അറിയണം. ഈ ഭാരതം ഇങ്ങനെ ആയത് എന്തുകൊണ്ടാണ് എന്നും നമ്മൾ അറിയണം. ഇനി എങ്ങനെയായി തീരണം അതും നമുക്ക് ചിന്തിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, ഒരു കംസൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒരു ശ്രീകൃഷ്ണൻ വന്നത്, ഒരു രാവണൻ ഉണ്ടായത് കൊണ്ടാണ് ഒരു ശ്രീരാമൻ വന്നത്. ഒരു ഡീഗ്രഡേഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് റിസറക്ഷൻ ഉണ്ടാവുക, അതുറപ്പാണ്. അതുകൊണ്ട് ഒരു 20 മിനിറ്റ് സമയം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നൽകിയിട്ടുള്ള ആ നോട്ടീസിൻ്റെ ഒരു വിവരണം മാത്രം ഇപ്പോൾ ഞാൻ നൽകാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ പേപ്പർ നോക്കി വായിക്കാറില്ല പ്രഭാഷണം. ഇന്ന് ഞാനത് ചെയ്യുകയാണ്. കാരണം ഈ നാട് എന്തായിരുന്നു എന്നും അത് നമ്മളൊന്നറിയണം. അതിനുവേണ്ടി കയ്യിൽ തന്നിരിക്കുന്ന നോട്ടീസിൻ്റെ മുകളിലത്തെ വരി ഒന്ന് ശ്രദ്ധിക്കാൻ അപേക്ഷിക്കുന്നു. 1835 ഫെബ്രുവരി മാസം 2-ാം തീയതി മെക്കോളെ പ്രഭു ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നടത്തിയ പ്രഭാഷണമാണ് ഒരൊറ്റ പാരഗ്രാഫിൽ നൽകിയിരിക്കുന്നത്. ഐ ഹാവ് ട്രാവൽഡ് അക്രോസ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ഓഫ് ഇന്ത്യ ആൻഡ് ദർ ഐ ഹാവ് നോട്ട് സീൻ വൺ പേഴ്സൺ ഹു ഈസ് എ ബെഗർ, ഹു ഈസ് എ തീഫ്. സച്ച് വെൽത്ത് ഐ ഹാവ് സീൻ ഇൻ ദിസ് കൺട്രി, സച്ച് ഹൈ മോറൽ വാല്യൂസ്, പീപ്പിൾ ഓഫ് സച്ച് കാലിബർ ദറ്റ് ഐ ഡു നോട്ട് തിങ്ക് വി വുഡ് എവർ കോൺക്വർ ദിസ് കൺട്രി അൺലെസ് വി ബ്രേക്ക് ദ വെരി ബാക്ക് ബോൺ ഓഫ് ദിസ് നേഷൻ വിച്ച് ഈസ് ഹർ സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് ദർഫോർ ഐ പ്രപ്പോസ് ദാറ്റ് വി റീപ്ലേസ് ഹർ ഓൾഡ് ആൻഡ് ഏൻഷ്യൻ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഹർ കൾച്ചർ ഫോർ ഇഫ് ദ ഇന്ത്യൻസ് തിങ്ക് ദാറ്റ് ഓൾ ദാറ്റ് ഈസ് ഫോറിൻ ആൻഡ് ഇംഗ്ലീഷ് ഈസ് ഗുഡ് ആൻഡ് ഗ്രേറ്റർ ദാൻ ദയർ ഓൺ, ദേ വിൽ ലൂസ് ദയർ സെൽഫ് എസ്റ്റീം, ദയർ നേറ്റീവ് കൾച്ചർ ആൻഡ് ദേ വിൽ ബിക്കം വാട്ട് വി വാണ്ട് ദം, എ ട്രൂലി ഡോമിനേറ്റഡ് നേഷൻ. ഭാരതത്തിൻ്റെ നട്ടെല്ലൊടിക്കാൻ ആ രാജ്യത്തിൻ്റെ, മെക്കോളെ പ്രഭുവിൻ്റെ ഭാഷയിൽ, ആ രാജ്യത്തിൻ്റെ സാംസ്കാരികവും ആത്മീയവുമായ എല്ലാ ചൈതന്യവും നശിപ്പിച്ച് ആ സ്ഥാനത്ത് അവരുടേതായ ചിന്താധാരകൾ വളർത്തണം. അതിന് മെക്കോളെ പ്രഭു, അതിനുശേഷം ഭരിച്ച പ്രഭുക്കന്മാരെക്കാൾ വിജയിച്ചത് നെഹ്റു മുതൽക്ക് ഇന്ന് വരെ ഭരിച്ച പ്രധാനമന്ത്രിമാരായിരുന്നു. ഇംഗ്ലീഷുകാരുടെ സന്ദേശം ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരെക്കാൾ ഭംഗിയായിട്ട് പ്രചരിപ്പിച്ചു. പക്ഷേ ഭാരതത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു രാമായണമുണ്ടായത് മന്ദര എന്ന നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ടായതുകൊണ്ടാണ്. മഹാഭാരതമുണ്ടായത് ശകുനി എന്ന നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. മന്ദര ഉണ്ടായിരുന്നില്ലായിരുന്നു എങ്കിൽ രാമായണം 10 പേജ് മാത്രമുള്ള ശ്രീരാമൻ്റെ രാജ്യഭാരത്തെക്കുറിച്ച് പറയുന്ന ചെറുകഥയായി അവസാനിക്കുമായിരുന്നു. ശകുനി കള്ളച്ചൂത് കളിച്ചില്ലായിരുന്നു എങ്കിൽ ഹസ്തിനപുരം 75 വർഷം ഭരിക്കുന്ന പാണ്ഡവരുടെ ചെറുകഥയായി തീരുമായിരുന്നു മഹാഭാരതം. അപ്രകാരം രാമായണവും മഹാഭാരതവും 20ഓ 25ഓ പേജുകളിൽ ഒതുങ്ങുന്ന പുസ്തകമായി തീരാതെ ലോകചരിത്രത്തിലെ ഇതിഹാസമായി തീരാൻ കാരണം രണ്ട് നെഗറ്റീവുകളാണ്. അതേ നെഗറ്റീവുകളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഭാരതത്തെ ഭാരതമാക്കി മാറ്റാൻ ശ്രമിക്കാം. ഭാരതത്തിൽ നടത്തിയിരിക്കുന്ന ശ്രമങ്ങളൊന്നും പരാജയപ്പെട്ടിട്ടില്ല. പരാജയപ്പെട്ടിരുന്നു എങ്കിൽ ഭാരതം ഇന്ന് ഭാരതമായി നിലനിൽക്കുമായിരുന്നില്ല. മറ്റെല്ലാ സംസ്കാരങ്ങളും മണ്ണടിഞ്ഞപ്പോഴും ഈ സംസ്കാരം നിലനിൽക്കാൻ കാരണം ഇത് പ്രകൃതി നിയമമാണ്. ഭാരതം നിലനിൽക്കണമെന്നുള്ളത് അതിന് നമുക്കെല്ലാം ചെയ്തു തീർക്കാനുള്ളത് സൂര്യൻ ഉൾപ്പെടെയുള്ളവർക്ക് വിളക്ക് വയ്ക്കാം. ആ ദൗത്യം നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും. ഞാൻ ഭാരതത്തെക്കുറിച്ച് ഭാരതീയനല്ലാത്ത മാർക്ക് ട്വൈൻ പറഞ്ഞൊരു പാരഗ്രാഫ് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ, ദ ലാൻഡ് ഓഫ് ഡ്രീംസ് ആൻഡ് റൊമാൻസ് ആൻഡ് ദ കൺട്രി ഓഫ് 100 tongues ഓഫ് 1000 religion ആൻഡ് 2 million gods saddle of the human speech, mother of history, grandmother of legends, great grandmother of traditions, the land that all men desire to see, and having seen once by even a glimpse could not give that glimpse for any shows of all the rest of the globe combines. ഞാൻ അർത്ഥം പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരിക്കൽ കണ്ടാൽ ഈ ലോകത്തിലെ മറ്റേത് കാഴ്ചയേക്കാൾ മഹത്തരമായ കാഴ്ചയാണ് ഇവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ ചിന്തകർക്കും പണ്ഡിതർക്കും ശാസ്ത്രജ്ഞന്മാർക്കും സാധിക്കുന്നൊരു രാഷ്ട്രത്തെക്കുറിച്ച് വീണ്ടും ലോകജനത ദർശന സൗഭാഗ്യത്തിൻ്റെ പന്താവിൽ നിൽക്കുന്നു. ഭാരതത്തെ ലോകമറിയാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ ദൗത്യം അല്പം കൂടി പ്രകാശം കൊടുക്കുക, ബാക്കിയുള്ളതവർ പഠിച്ചോളും. അവരെ പഠിപ്പിക്കാനല്ല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് ആഗ്രഹിക്കുന്നത്, അവരിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടാക്കിപ്പിക്കാൻ മാത്രം. ആ ദൗത്യമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. അരവിന്ദ മഹർഷി പറഞ്ഞു, ഭാരതം മരിക്കില്ല, ഭാരതത്തിൻ്റെ അവസാനത്തെ സന്ദേശം ഭാരതം ഇനിയും നൽകിയിട്ടില്ല. 1947 ആഗസ്റ്റ് 15ാം തീയതി രാവിലെ 8 മണിക്ക് തിരുനെൽവേലി റേഡിയോ സ്റ്റേഷനിലൂടെ അരവിന്ദ മഹർഷി പറഞ്ഞ വരികളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. But in India, at a very early time, the spiritual and cultural unity was made complete and became the very stuff of the line of all these great surge of humanity between the Himalayas and the two seas, invasion and foreign rule, the Greek, the Parthian, and the Hun, the robust vigor of Islam, the leveling stud roller heaviness of the British occupation and the British system, the enormous pressure of the Occident have not been able to derive or crush the ancient soul out of the body, comma, her Vedic rishis made for her. ഭാരതത്തിൻ്റെ ആത്മീയതയുടെ പരമമായ ചൈതന്യത്തെ അലക്സാണ്ടറിലൂടെ ഗ്രീക്കുകാർക്കോ ഹൂണന്മാർക്കോ പോർച്ചുഗീസുകാർക്കോ ഡച്ചുകാർക്കോ സ്പെയിൻകാർക്കോ ഫ്രഞ്ചുകാർക്കോ ഇംഗ്ലീഷുകാർക്കോ നശിപ്പിക്കാൻ സാധിച്ചില്ല. അത് ഭാരതത്തിലെ വൈദിക ഋഷിവര്യന്മാർ ഭാരതമെന്ന ശരീരത്തിനകത്ത് ഇഞ്ചക്ട് ചെയ്ത് നിറച്ച ആത്മീയ ചൈതന്യത്തിൻ്റെ സ്രോതസ്സാണ് ഇന്ത്യ ഓഫ് ദ ഏജസ് ഈസ് നോട്ട് ഡെഡ്. ഭാരതം മരിച്ചിട്ടില്ല. നോർ ഹാസ് ഷീ സ്പോക്കൺ ഹർ ലാസ്റ്റ് ക്രിയേറ്റീവ് വേർഡ്. ഭാരത ലോകത്തിന് നൽകാൻ ആഗ്രഹിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ വാക്ക് ഇനിയും നൽകിയിട്ടില്ല. ഷി ലിവ്സ് ആൻഡ് ഹാസ് സ്റ്റിൽ സംതിങ് ടു ഡു ഫോർ ഹേഴ്സെൽഫ് ആൻഡ് ദ ഹ്യൂമൻ പ്യൂപ്പിൾസ്. ഹ്യൂമൻ പ്യൂപ്പിൾസ് ഗ്രാമർ തെറ്റല്ല, മാനവരാശിക്കും ഈ രാഷ്ട്രത്തിനും വേണ്ടി ഭാരതത്തിന് ഇനിയും ധാരാളം ചെയ്യാനുണ്ട്. And that which must seek now to awake is not an Anglicized Oriental pupil, docile pupil of the West, and boomed to repeat the cycle of the Occident's success and failure, but still the ancient immemorable Shakti recovering her deepest self, lifting her head higher towards the supreme sources of the light and strength, turning to discover the complete meaning and a vaster from her dharma. ഭാരതത്തിൻ്റെ ധർമ്മം അത് പ്രചരിപ്പിക്കാൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ പാശ്ചാത്യ സംസ്കാരമുള്ള ഒരു തലമുറയെ അല്ല ഭാരതം വാർത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ നാടിൻ്റെ ചൈതന്യ സ്രോതസ് നിറച്ചുകൊണ്ട് ഭാരതം വളരും, ഭാരതം ഉയരും, ഭാരതം തളരില്ല. അത് ഭാരതത്തിൻ്റെ ശക്തിയാണ്. ആ ശക്തിയുടെ ദേവതയാണ് ഭാരതത്തിൻ്റെ പ്രതീകമായി നിൽക്കുന്നത്. മദർ ഇന്ത്യ ഈസ് നോട്ട് എ പീസ് ഓഫ് എർത്ത്. ഭാരതമാതാവ് ഒരു കഷ്ണം ഭൂമിയല്ല. ഷീസ് എ പവർ, എ ഗോഡ് ഹെഡ് ഫോർ ഓൾ നേഷൻസ് ഹാവ് സച്ച് എ ദേവി സപ്പോർട്ടിംഗ് ദയർ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഇൻ ബീയിങ്. ലോകത്തിലെ വിവിധ സംസ്കാരങ്ങളെ ആ സാംസ്കാരിക ചൈതന്യം നിലനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് അനുഗ്രഹാശിസ്സുകൾ ചൊരിയുന്ന ഒരു ദേവിയാണ് ഭാരതം. ഒരു കഷ്ണം ഭൂമിയോ മണ്ണിൻ്റെ അതിർത്തി നിശ്ചയിച്ച രാജ്യത്തിൻ്റെ ഒരു തുണ്ട് പൊളിറ്റിക്കൽ സിസ്റ്റമോ അല്ല ഭാരതം. They influence, but they belong to higher plane, are part of the cosmic consciousness and being, and act here on earth by shaping the human consciousness on which they exercise their influence. It is natural for man who sees only his own consciousness, individual, national, or racial at work, and does not see what works upon it and shapes it, to think that all is created by him and there is nothing cosmic and great behind it. ലോകത്തിലെ സർവ്വതും സൃഷ്ടിച്ചത് ഞങ്ങളാണ് എന്ന് ധരിക്കുന്നവരുടെ അടുത്ത് ഞങ്ങളല്ല ഈ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ശക്തി, അതാണ് ലോകത്തിനാധാരമെന്ന് പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ ഉജ്ജ്വലമായ ചൈതന്യമാണ് ഭാരതം. ഇതുപോലെയുള്ള വരികൾ നിങ്ങളുടെ കയ്യിലുള്ള നോട്ടീസിൽ 4 സെറ്റ് കൂടിയുണ്ട്. ഭാരതം മരിക്കില്ല, ഭാരതം നശിക്കില്ല, ഭാരതം തളരില്ല. സ്വാമി വിവേകാനന്ദൻ അമേരിക്കക്കാരോട് പറഞ്ഞു, ഇഫ് ക്രിസ്ത്യാനിറ്റി വാനിഷസ് ഫ്രം ഇന്ത്യ നത്തിങ് വിൽ ഹാപ്പൻ, ഇഫ് ഇസ്ലാം വാനിഷസ് ഫ്രം ഇന്ത്യ നത്തിങ് വിൽ ഹാപ്പൻ, if sanatana dharma vanishes from india india will become the graveyard of the world. ലോകത്തിൻ്റെ ശ്മശാന ഭൂമിയായി മാറും ഭാരതത്തിൻ്റെ സംസ്കാരം മരിച്ചാൽ. അത് മരിക്കരുത്, അത് മരിക്കില്ല. മരിക്കുമായിരുന്നെങ്കിൽ 2 മാസം മുമ്പ് അമേരിക്കൻ പ്രസിഡൻ്റ് ചൈനീസ് പ്രീമിയറുടെ മുമ്പിൽ വെച്ച് അമേരിക്കയിലെ യുവാക്കളോട് ആഹ്വാനം ചെയ്തതുപോലെ ചെയ്യുമായിരുന്നില്ല. അമേരിക്കൻ പ്രസിഡൻ്റ് ആഹ്വാനം ചെയ്തു, ഐ വുഡ് ലൈക്ക് ടു അഡ്വൈസ് എവറി അമേരിക്കൻ യൂത്ത് ടു ലേൺ ഫ്രം ഇന്ത്യൻ യൂത്ത്. ഭാരതത്തിലെ യുവാക്കളെ കണ്ടു പഠിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയിലെ യുവാക്കളോട് പറഞ്ഞു. അത് വലിയ വാർത്തയായിരുന്നു. ഭാരതം മരിക്കുമായിരുന്നു എങ്കിൽ 22 ദിവസങ്ങൾക്ക് മുമ്പ് ടോണി ബ്ലെയർ സ്വാമിനാരായണ ക്ഷേത്രത്തിൽ ചെന്ന് 3 പ്രദക്ഷിണം വെച്ച് മഹാവിഷ്ണുവിന് പാലഭിഷേകം നടത്തി, അവിടുത്തെ പൂജാരി തന്ന ചരട് വലത്തെ കയ്യിൽ കെട്ടി ധൈര്യം സംഭരിച്ച് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ചെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ആദ്യ കർമ്മം ക്ഷേത്രദർശനമാക്കി മാറ്റുമായിരുന്നില്ല. ക്ഷേത്രദർശനം നടത്തിയത് ടോണി ബ്ലെയർ. ഭാരതത്തെ കണ്ടു പഠിക്കാൻ പറഞ്ഞത് ബുഷ്. ഭാരതമാണ് ലോകത്തിന് മാതൃക എന്ന് പറഞ്ഞത് ജർമ്മൻ ചാൻസലർ. ഭാരതത്തിൻ്റെ മക്കളാണ് ഞങ്ങളെന്ന് പറഞ്ഞത് ചൈനീസ് പ്രീമിയർ. ഭാരതത്തിൻ്റെ അറിവ് അത് ലോകത്തിൻ്റെ അറിവാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മളുടെ ദൗത്യം ഇതുപോലെയുള്ള ഹാളിനകത്ത് 10 കോടി ജനങ്ങളെ കൊണ്ടുവന്ന് സ്ലേറ്റും പെൻസിലും കൊടുത്ത് ഭാരതീയ പൈതൃകം പഠിപ്പിക്കുകയല്ല, മറിച്ച് ഇൻ്റർനെറ്റും വെബ്സൈറ്റും TVകളും അൾട്രാ മോഡേൺ ഇംഗ്ലീഷുകാരൻ്റെ ഉപകരണം ഉപയോഗിച്ച് അൾട്രാ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹെറിറ്റേജ് പഠിക്കണമെന്നാഗ്രഹമുള്ളവരുടെ മുമ്പിൽ സ്വർണത്താമ്പാളത്തിൽ വെച്ച് കോമ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞതുപോലെ ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമൃശ്യ ഏതത് അശേഷേണ യഥാ ഇച്ഛസി തഥാ കുരു. ഇതാണ് എൻ്റെ ഭാരതത്തിൻ്റെ അറിവ്, ഇതാണ് എൻ്റെ രാഷ്ട്രത്തിൻ്റെ ലോകജനതയ്ക്കുള്ള സമ്മാനം. ഇതിനകത്ത് ഇച്ഛാശക്തിയുണ്ട്, ഇതിനകത്ത് ജ്ഞാനശക്തിയുണ്ട്, ഇതിനകത്ത് ക്രിയാശക്തിയുണ്ട്. ലോകത്തിലെ ഏത് രോഗങ്ങൾക്കും ചികിത്സ വേണമെങ്കിൽ ഭാരതത്തിലേക്ക് നോക്കണമെന്ന് ഫ്രഞ്ചിലെ അന്ധകവി പറഞ്ഞത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ലോകജനതയുടെ രോഗത്തിന് ചികിത്സയുള്ള രാഷ്ട്രം ഭാരതമാണ് എന്ന് ലോകജനത അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അമേരിക്കയിലെ 176 യൂണിവേഴ്സിറ്റികളിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്, 4000-ൽ പരം സ്കൂളിൽ ഭഗവത്ഗീത വായിപ്പിക്കുന്നത്, വേദമന്ത്രങ്ങൾ ഗവേഷണം ചെയ്യുന്നത്. അതുപോലെ ഗോർബച്ചേവ് ഭഗവത്ഗീത കോട്ട് ചെയ്ത് പ്രഭാഷണം നടത്തുന്നത്, ഭാരതത്തിലെ വേദഗണിതം ലോകജനത സ്വീകരിക്കുന്നത്, ഭാരതത്തിലെ സംസ്കൃതം MIT പഠിപ്പിക്കുന്നത്, ഭാരതത്തിലെ കുടുംബ ബന്ധം ലോകജനത മക്കളുടെയും കുടുംബത്തിൻ്റെയും ബന്ധത്തിന് നന്മ നിറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഭാരതത്തിലെ സംഗീതം ലോകജനതയെ ഹടാതെ ആകർഷിക്കുന്നത്. അതുകൊണ്ടാണ് പോപ്പ് മ്യൂസിക്കിനേക്കാളും പോപ്പ് ഡാൻസിനേക്കാളും ഭാരതത്തിലെ മ്യൂസിക്കും ഡാൻസുമാണ് നല്ലതെന്ന് ലോകം മനസ്സിലാക്കുന്നത്. അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ആ ദൗത്യം നമുക്ക് ഒരുമിച്ച് ഏറ്റെടുക്കാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തെ പ്രഭാഷണവും നിങ്ങളുടെ കയ്യിൽ തരുന്ന ഒരു നോട്ടീസിൽ നിന്നായിരിക്കും നടത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ യജ്ഞത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണം. കയ്യടിക്കാൻ ആരും ഉണ്ടാവില്ല, ബൊക്കെ തരാൻ ആരും ഉണ്ടാവില്ല, മാലയിടാൻ ആരും ഉണ്ടാവില്ല, പൊന്നാടയണിയിക്കാൻ ആരും ഉണ്ടാവില്ല, പത്മശ്രീ തരാനും ആരുമുണ്ടാവില്ല. അവനവൻ്റെ അമ്മയെ ചികിത്സിക്കുമ്പോൾ ആരും പൊന്നാടയും പത്മശ്രീയും പ്രതീക്ഷിക്കാറില്ലല്ലോ. അതുകൊണ്ട് അവനവൻ്റെ അമ്മയെ ചികിത്സിക്കുന്ന ദൗത്യം ലോകജനത ഏറ്റെടുത്തിരിക്കുന്നു ഭാരതത്തിന് വേണ്ടി. ഇനി ഭാരതീയരായ നമുക്ക് ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഉജ്ജ്വലമായ കർമ്മമണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ ജഗദീശ്വരനെ പോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായവും സഹകരണവും അനുഗ്രഹവും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും തലകുനിച്ചുകൊണ്ട് ഒരു വാക്ക്, നിങ്ങൾക്ക് എൻ്റെ പ്രണാമം, നമസ്കാരം.